ഒട്ടേറെ സ്വപ്നങ്ങളും മാനം മുട്ടുന്ന പ്രതീക്ഷകളുമായാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എല്ലാവരും ഓസ്ട്രേലിയയിലേക്ക് വിമാനം കയറുന്നത്. ജോലി തേടിയെത്തുന്നവരും കുടിയേറിയെത്തുന്നവരും മാത്രമല്ല, സർവകലാശാലകളിൽ പഠിക്കാനെത്തുന്നവരും. ഉന്നതമായ വിദ്യാഭ്യാസ നിലവാരവും മികച്ച ജീവിത നിലവാരവുമുള്ള ഓസ്ട്രേലിയൻ സർവകലാശാലകളിലെത്തിയാൽ ജീവിതയാത്ര തന്നെ പുതിയ വഴിയിലേക്ക് തിരിയുമെന്നാണ് പ്രതീക്ഷ. വിദ്യാർത്ഥികളുടെ മാത്രം സ്വപ്നമല്ല ഇത്. അവരെ അന്യനാട്ടിലേക്ക് അയക്കുന്ന മാതാപിതാക്കളും ഇതേ സ്വപ്നവുമായി പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം കാത്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് സ്വപ്നം കണ്ടിരുന്ന പോലെ ഒരു മായിക പ്രപഞ്ചമല്ല എന്നതാണ് വാസ്തവം. സ്വപ്നത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും വഴികൾ തമ്മിൽ ഏറെ അന്തരമുണ്ട് എന്ന വാസ്തവം ആദ്യ ദിനങ്ങളിൽ തന്നെ അവർ മനസ്സിലാക്കുന്നു. ജന്മനാടിലെ രീതികളിലും സംസ്കാരത്തിലും നിന്ന് മാറി നിൽക്കുമ്പോഴുള്ള അപരിചിതത്വമാണ് മിക്കവരും ആദ്യ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന പ്രശ്നമെന്ന് മെൽബണിൽ വിദ്യാർത്ഥിയായ ശരത് ടോമി പറയുന്നു.
നമുക്ക് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാല് ചോദിക്കാൻ, ഇപ്പൊ ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോ നേരത്തെ ഞാൻ റെസിഡൻഷ്യൽ ഒക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് റെസിഡൻസ് നേരത്തെ കിട്ടിയായിരുന്നു. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരാളോട് ചോദിക്കാനൊന്നും ആൾക്കാരില്ല ഒന്നാമത്തെ കാര്യം ചോദിക്കാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് 7 മണിക്ക് ശേഷം ഇവിടെ ഒരു ഒറ്റ ഷോപ്പ് പോലും ഓപ്പൺ അല്ല, ഈവൻ റെസ്റ്റോറൻറ്റ്സ് പോലും നമുക്ക് കാണത്തില്ല വൈകുന്നേരം ഒരു 6 മണി 7 മണിക്ക് ശേഷം ഇവിടെ സബർബിലൊക്കെ. അപ്പൊ അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസം. പിന്നെ പുതിയതായിട്ട് പുതിയൊരു സ്ഥലം, പുതിയ ആളുകള്, അപ്പൊ അങ്ങനെ ഒന്ന് ആയി വരാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ അതൊന്നും മാത്രല്ല, മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പം $1 ചെലവാക്കുമ്പോഴും നമ്മള് ആ എക്സ്പെൻസ് പെട്ടെന്ന് നമ്മള് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ട്രെൻഡ് ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മളിപ്പം എന്തെങ്കിലും ഒരു സാധനത്തിന് മേടിക്കാൻ ചെല്ലുമ്പോഴായാലും നമ്മൾ പെട്ടെന്ന് ആലോചിക്കും ഇത് വേണോ വേണ്ടയോ, കാരണം $10 കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് 600 രൂപ അല്ലെങ്കിൽ 500 രൂപ. അപ്പൊ ആ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ നമ്മളൊന്നും ഏൺ ചെയ്യുന്നില്ല ഫസ്റ്റ്. അപ്പൊ നമ്മള് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇന്ത്യൻ കൺവേർട്ടഡ് മണിയാണ്. അപ്പൊ ആ മണി സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി തിങ്ക് ചെയ്യും, നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ട് ശേഷമാണ് നമ്മളത് മുടക്കുന്നത്. അപ്പൊ അങ്ങനെ ആദ്യത്തെ ആ കുറച്ച് നാൾ പിന്നെ ഒരു ജോലി കിട്ടാൻ.
കറൻസി മൂല്യം കുറഞ്ഞ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് സാമ്പത്തിക പ്രതിസന്ധി. ഫീസ് അടയ്ക്കാനുള്ള തുക മിക്കവരും ബാങ്ക് വായ്പകളിലൂടെ കണ്ടെത്തും. പക്ഷേ ഇവിടെ ജീവിക്കാനുള്ള പണം കണ്ടെത്തുന്നത് വലിയൊരു പ്രതിസന്ധിയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. പ്രത്യേകിച്ചും ജീവിത ചെലവ് വളരെ കൂടിയ സിഡ്നി പോലുള്ള നഗരങ്ങളിൽ. ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ 20 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ ഫെഡറൽ സർക്കാർ അനുവാദം നൽകുന്നുള്ളൂ. ഇത് ഓസ്ട്രേലിയയിലെ ജീവിത ചെലവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയയിലെ സ്റ്റുഡന്റ് യൂണിയൻ പ്രസിഡന്റ് അരുൺ തോമസ് ചൂണ്ടിക്കാട്ടി.
ഇന്റർനാഷണൽ സ്റ്റുഡൻസ് സംബന്ധിച്ചിടത്തോളം HSBC കഴിഞ്ഞ മാസം ഒരു സ്റ്റഡി നടത്തി, ബ്രിട്ടീഷ് മൾട്ടിനാഷണൽ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ്. 13 ഇന്റർനാഷണൽ സ്റ്റഡി ഡെസ്റ്റിനേഷൻ വേൾഡ് വൈഡ് അവരൊരു സർവേ നടത്തി. അതിന്റെ റിസൾട്ട് പ്രകാരം മനസ്സിലാക്കിയത് ഓസ്ട്രേലിയയാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ സ്റ്റുഡൻസിന് പഠിക്കാനുള്ളത്. അതായത് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഫീസും ലിവിംഗ് കോസ്റ്റും എല്ലാം കൂടെ കൂടി വരുമ്പോൾ $41,700 ഒരു സ്റ്റുഡന്റ് ഓസ്ട്രേലിയയിൽ ചെലവാക്കുന്നു. അതായത് ഏകദേശം 23 ലക്ഷം രൂപ ഇൻക്ലൂഡിംഗ് ട്യൂഷൻ ഫീസും ലിവിംഗ് കോസ്റ്റും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു വർഷം. അതിന് പുറമെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് 20 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നിയമം ഉണ്ടായത് കൊണ്ടും സ്റ്റുഡൻസ് വളരെയധികം, എസ്പെഷ്യലി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വളരെയധികം കഷ്ടപ്പെടുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഫീസ് അടയ്ക്കുകയും അതുപോലെ തന്നെ പഠിക്കുകയും അതുപോലെ തന്നെ ഡെയിലി ആയിട്ടുള്ള എക്സ്പെൻസസ് നടത്തുകയും എല്ലാം ചെയ്യണം ഇതിനു പുറമെ. ആ ഒരു പ്രകാരം മോസ്റ്റ്ലി ഇന്റർനാഷണൽ സ്റ്റുഡൻസുമായിട്ടുള്ള ഡിസ്കഷൻ വരുമ്പോഴത്തേനും അവരുടെ ഒരോ ആവശ്യം എന്ന് പറയുന്നത് 20 മണിക്കൂർ ആഴ്ചയിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അവർക്ക് കൂടുതലായിട്ടുള്ള മണിക്കൂർ ജോലി ചെയ്യാനുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെന്റിന് മുമ്പിൽ വെക്കുക അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴി അത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഒരു ആവശ്യം കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമാണ്.
ഈ 20 മണിക്കൂറെങ്കിലും ജോലി കണ്ടെത്തുക എന്നത് മറ്റൊരു കടമ്പയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. മെൽബണിലെ മിഥുൻ രാധാകൃഷ്ണൻ.
പാർട്ട് ടൈം ജോബ് കിട്ടുന്ന എല്ലാവരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ ചോദിക്കുള്ളൂ. എക്സ്പീരിയൻസ് സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് എക്സ്പീരിയൻസ് കിട്ടാൻ എളുപ്പമല്ല, അങ്ങനെ എക്സ്പീരിയൻസിനായിട്ട് ആരും കൊടുക്കൂല. പിന്നെ ഈ സാധാരണ ചെറിയ ജോബിൽ കയറി കഴിഞ്ഞാൽ അവര് ഈ സ്റ്റുഡന്റ് വന്നിറങ്ങിയ സ്റ്റുഡന്റ് അല്ലേ, അവർക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് 1-2 മാസം ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യും. അവസാനം വെറുതെ പറഞ്ഞുവിടും, ഭൂരിഭാഗം ഇന്ത്യക്കാരെ ജീവിക്കുക. അതുകൊണ്ട് പിന്നെ ഇല്ലീഗലി വർക്ക് ചെയ്യാം, ഇല്ലീഗലി വർക്ക് ചെയ്യുമ്പോ ഇതൊക്കെയാണ് പ്രശ്നം. അവര് കൂടുതൽ അവസ്ഥ വർക്കിങ്ങും ചിലപ്പോ പൈസ കിട്ടും പൈസ കിട്ടില്ല, അങ്ങനെ അതിന്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. സാധാരണ 20 മണിക്കൂർ കൊണ്ട് മാക്സിമം സ്റ്റുഡൻസിന് കൊടുക്കാന്ന് പറഞ്ഞാൽ $16 പെർ അവർ ഇത് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും എത്ര കൊണ്ട് പൈസ കിട്ടും, കൂടി പോയി ആഴ്ചയിൽ ഒരു $400 or $300 കിട്ടിയിരിക്കും. ഫുഡ്, അക്കോമഡേഷൻ, സ്റ്റഡീസ്, ട്രാവൽ ഇതൊക്കെ കൂടി നോക്കുമ്പോഴും അതൊന്നും ആവില്ല. അപ്പോ അധികം പേരും ചെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങനെ ചെയ്തിട്ട് ചെയ്താലും അതെ പേടിയാണ് അങ്ങനെ പിടിക്കുന്നുള്ളത്. അതുകൊണ്ട് ചിലര് ബാക്കപ്പ് ചെയ്യും, ഞാൻ ഏതായാലും ചെയ്യില്ല.
ജോലി കണ്ടെത്തുന്നതിന്റെ പ്രയാസങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും അനധികൃത ജോലികൾക്ക് പോകുന്നത് കൂടുതൽ പ്രശ്നമുണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് സിഡ്നിയിൽ പഠിക്കാനായെത്തി ഇപ്പോൾ പെർമനന്റ് റെസിഡന്റ് ആയ ബിബിൻ തോമസ്.
ഞാൻ വന്ന സമയത്ത് ഒത്തിരി ഒത്തിരി ഓവർസീസ് സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അത് കാരണം പാർട്ട് ടൈം ജോബ് കണ്ടെത്താനായിട്ട് എനിക്ക് ഏകദേശം 6 months പിടിച്ചു കണ്ടുപിടിക്കാനായിട്ടാണ്. അതുപോലെ തന്നെ കണ്ടുപിടിച്ചത് കിട്ടിയ ഒരു ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ പേ കുറവായിരുന്നു. ഓവർസീസ് സ്റ്റുഡൻസ് ആണെന്ന് വെച്ച് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം നമുക്കൊന്നാമത് ഇവിടുത്തെ റൂൾസിനെ പറ്റി നമ്മൾ അവെയർ അല്ല. പിന്നെ നമുക്കിപ്പം ഇപ്പം $10-$12 പെർ അവർ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യാൻ വേറെ ആളുണ്ട് അവർക്ക്. അതുകൊണ്ട് അവർക്ക് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവിടെ. അപ്പം നമ്മൾ എപ്പോഴും കുറഞ്ഞ റേറ്റിൽ വർക്ക് ചെയ്യാൻ നിർബന്ധിതരാകും. പല സ്റ്റുഡൻസും ട്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലോണിലായിരിക്കും പലരും വരുന്നത്. അപ്പം അവർ ലോൺ എമൗണ്ടും കൂടെ അടച്ച് അല്ലെങ്കിൽ അക്കാഡമിക് ഫീസ് അതിനകത്ത് നിന്ന് കണ്ടെത്താൻ നോക്കുമ്പോഴാണ് ഇവർക്ക് പ്രശ്നം വരുന്നത്. 20 hours മണ്ടേക്ക് വർക്ക് ചെയ്യാൻ വരും നിർബന്ധിതരാകും. അപ്പം ക്യാഷ് ഇൻ ഹാൻഡ് ജോബ്സിന് പോകേണ്ടി വരും. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ സ്റ്റഡീസിനെ അഫക്ട് ചെയ്യും എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഒത്തിരി പേർക്ക് നമ്മൾ പൈസ ഉണ്ടാക്കുമായിരിക്കാം, പക്ഷേ നമ്മൾ നമ്മുടെ സബ്ജക്ട്സ് ഫെയിലായിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ പൈസ തന്നെ ഒരു സബ്ജക്ട് ഫെയിലായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ റോൾ വെച്ച് ഏകദേശം ആ സബ്ജക്ട് ഫുള്ള് നമ്മൾ പിന്നെയും പഠിക്കണം. അതായത് എക്സാം അല്ല, ഫുള്ള് നമ്മൾ പിന്നെയും പഠിക്കണം. അപ്പോൾ ആ ട്യൂഷൻ ഫീസ് അതായത് ഏകദേശം ഒരു സബ്ജക്ടിന് $3,000 നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരും. അപ്പോൾ ഇന്ന എഫക്ട് ഒത്തിരി വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പഠിത്തത്തെ ബാധിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
ഇന്ത്യയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ പ്രശ്നങ്ങളെന്ന് തെറ്റിദ്ധരിക്കരുത്, എല്ലാ രാജ്യക്കാർക്കുമുണ്ടത്. സിഡ്നി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ചൈനീസ് വിദ്യാർത്ഥി ജെഫ് ചെൻ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് യാത്രാ കൺസെഷൻ ഇല്ലാത്തത് ഏറെ വലയ്ക്കുന്നുണ്ട് എന്നാണ്.
It is hard because most of my money are transferred from my parents in China, so it is a bit hard for international students without working to pay my transport fees. I would spend more money on other textbook materials, so instead of spending too much on transport.
ഈ സാഹചര്യത്തിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാനുള്ള സമയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സർക്കാരിനോട് ശക്തമായി ഉന്നയിക്കുമെന്ന് അഡലേഡ് സർവകലാശാല സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് അരുൺ തോമസ് പറയുന്നു.
I think they are not willing to change that rule anytime sooner from 20 hours to unlimited hours or something, because they think that ultimately the students who come from overseas here are for study and not to work. So their argument is that 20 hours is a fair go for all the international students. But നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, പുതിയ ഗവൺമെന്റ് വന്നു, പഴയ ഗവൺമെന്റ് ലേബർ ഗവൺമെന്റിനെക്കാട്ടിലും ഒരു ഡിഫറെന്റ് വ്യൂ ഈ ലിബറൽ ഗവൺമെന്റിന് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമ്മൾ കൂടുതലായിട്ടുള്ള ക്യാമ്പയിനും റാലിയും പെറ്റീഷനും എല്ലാം കൊടുത്ത് അത് അവരുടെ ശ്രദ്ധയിൽ ഏറ്റവും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. അതിനായി ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഓസ്ട്രേലിയ, സിസ, NUS, അതുപോലെ തന്നെ കാപ്പ പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ എന്നിവരുമായിട്ട് ഒത്തൊരുമിച്ച് ചേർന്ന് ഒരു ടീമായിട്ട് പ്രവർത്തിച്ച് ഈ ഒരു ഇഷ്യൂ ഗവൺമെന്റിന് മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു അടുത്ത ഒരു 6 months നമ്മുടെ ഒരു പ്ലാന്.
എന്നാൽ പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള സമയം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല ഇപ്പോഴത്തെ ആശങ്കയെന്നാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഓസ്ട്രേലിയൻ സർവകലാശാലകളിൽ പഠിച്ചിറങ്ങിയാൽ കുറച്ചുകാലം ഇവിടെ തന്നെ കഴിയാമെന്നും പറ്റുമെങ്കിൽ പെർമനന്റ് റെസിഡൻസി നേടാമെന്നുമുള്ള ആഗ്രഹത്തിലാണ് ഭൂരിഭാഗം പേരും എത്തുന്നത്. പഠിച്ചിറങ്ങിയാൽ ഉടൻ ജോലി കിട്ടുമെന്നായിരുന്നു ഓസ്ട്രേലിയയിലേക്ക് വിമാനം കയറും മുമ്പ് മിക്കവരുടെയും ധാരണ. ആ ധാരണ തെറ്റാണ് എന്ന തിരിച്ചറിവിലാണ് മിക്ക വിദ്യാർത്ഥികളും.
അത് വലിയൊരു ടെൻഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇവിടെ ആൾക്കാർ കുറവാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി കൂടുതലായിരുന്നു. ഇപ്പോഴത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് പഠിച്ചിറങ്ങുന്നുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടപ്പോൾ നമ്മൾ പഠിച്ച കോഴ്സിനായപ്പോലും പഠിച്ചിറങ്ങുന്നവരിൽ ഭൂരിഭാഗം പേരും വേറെ ജോലികളിൽ ചിലപ്പോൾ ആ മേഖല തന്നെ ജോലി കിട്ടണമെന്നില്ല, പല മേഖലകളിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അതൊക്കെ കാണുമ്പോൾ ഞങ്ങളും ആലോചിക്കാറുണ്ട് ഞങ്ങള് പഠിച്ചിറങ്ങി കഴിയുമ്പോഴും എന്ത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അതൊരു ടെൻഷൻ ആണ്. എന്തായാലും എന്താണെങ്കിലും അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷെ കുറവാണ്, ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ് ഇപ്പം.
എല്ലാവരും അത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം ഇത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ജോലി കിട്ടാന്നുള്ളത് 100% പോയിട്ടൊരു 80% പോലും ഉറപ്പില്ല. 50-50 ചാൻസ് ആണ്. നമ്മള് എത്രത്തോളം നമ്മുടെ ഇവിടെ ആരെ നമുക്ക് അറിയും, അതാണ് ഉള്ളു. എന്റെ കൂടെ എന്റെ സീനിയേഴ്സായി പഠിച്ച് പാസ്സായവര് അത് ഇപ്പൊ അപ്പുറത്ത് 7-11 നിൽക്കുന്നുണ്ട്. ITയില് മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് കോണ്ടാക്ട് ബിൽഡ് ചെയ്യണം, അത്രേ കിട്ടുള്ളൂ. ഹൈ ഗ്രേഡ്സ് കിട്ടിയിട്ടും കാര്യമില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ് എല്ലാരും സംസാരിക്കുന്നത്.
അതേസമയം ഇവിടെ എത്തുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പ്രശ്നങ്ങളുണ്ട് എന്നല്ല. സർവകലാശാലകളുടെയും മറ്റ് ഏജൻസികളുടെയും സ്കോളർഷിപ്പ് നേടി പഠിക്കാനെത്തുന്ന നിരവധി പേരുണ്ട്. ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ആ വിദ്യാർത്ഥികളെ ബാധിക്കാറില്ല. ഗവേഷണത്തിനും മറ്റും സ്കോളർഷിപ്പ് ലഭിക്കാൻ നിരവധി അവസരങ്ങളുണ്ടെന്നാണ് മെൽബണിൽ ഗവേഷണ വിദ്യാർത്ഥിയായ സ്മിത ജോസ് പറയുന്നത്.
ഞങ്ങൾക്ക് 20,000 പെർ ആനം ഉണ്ട് ട്യൂഷൻ ഫീസ് 4 ഇയേഴ്സിലേക്ക്. മൊത്തത്തിൽ $80,000 ആകും. പക്ഷെ അത് എന്റെ സ്കോളർഷിപ്പാണ് കവർ ചെയ്യുന്നത്. PhD ഇപ്പൊ നാട്ടിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മള് ഇനിഷ്യലി നമ്മൾ ഓരോ സൂപ്പർവൈസേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുന്നത്, അല്ലാണ്ട് ഏജൻസി ത്രൂ ആരും വരാറില്ല. സൂപ്പർവൈസേഴ്സ് നമ്മുടെ ഇഷ്ടപ്പെട്ട ഫീൽഡ് നമ്മൾ അവർക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ സൂപ്പർവൈസേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് വേണ്ടി സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. സ്കോളർഷിപ്പ് കിട്ടുവാണെങ്കിൽ നമുക്ക് അവര് അഡ്മിഷൻ ആക്കി തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്മൾ തന്നെ പേ ചെയ്യാൻ റെഡി ആയിരിക്കണം.
എന്തായാലും കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുക എന്നത് ഓസ്ട്രേലിയയുടെ പ്രഖ്യാപിത നയങ്ങളിലൊന്നാണ്, പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ. ഈ ലക്ഷ്യം വിജയിക്കണമെങ്കിൽ മികച്ച പഠന നിലവാരത്തോടൊപ്പം ജീവിത സാഹചര്യവും മെച്ചപ്പെടണമെന്നാണ് വിദേശ വിദ്യാർത്ഥികളുടെ ആവശ്യം.